About the reason why there are so many churches.
അതിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടായല്ലോ എന്തുകൊണ്ടാണ് പലതരത്തിലുള്ള സഭാവിഭാഗങ്ങൾ കൃത്യമായിട്ട് കാണുന്നതിനെ കുറിച്ച്.
And there is a great need for us to be careful that spirit of backsliding doesn't come into us.
മാറ്റത്തിന്റെ ആത്മാവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് വലിയൊരു സൂക്ഷ്മതയുടെ ആത്മാവ് നമ്മൾ കൊണ്ടു
നടക്കേണ്ടതായിട്ടുണ്ട്
അതിനായി ചില മുൻകരുതലുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു
വെനെവർ ദി ഒപ്പീനിയൻ ഓഫ് പീപ്പിൾ അബൌട്ട് യു മീൻസ് മോർ ടു യു ദൻ ദി ഒപ്പീനിയൻ ഓഫ് ഗോഡ് യു ആർ ഓൾറെഡി ഓൺ ദ വേ ഡൗൺ
മനുഷ്യരുടെ അഭിപ്രായം നിന്നെക്കുറിച്ചുള്ളത് ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ അധികമായിട്ട് നീ വിലമതിക്കുന്നവനാണെങ്കിൽ നീ പിന്മാറ്റത്തിന്റെ പാതയിലായി കഴിഞ്ഞിരിക്കുന്നു
Many years ago the Lord spoke to me
പല വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് ഇവിടുത്തെ സംസാരിച്ചു
And said don't evaluate yourself by your ministry
നിന്റെ ശുശ്രൂഷയുടെ പിൻബലത്തിൽ നീ നിന്നെ തന്നെ അളക്കാനായിട്ട് തുടങ്ങരുത്
You know, don't evaluate yourself by how many books you wrote or how many CDs you produced or how many places you preached or how many churches you established or even what a lot of people say about you. So many good things people may say, it means nothing.
നല്ല കാര്യങ്ങൾ ജനങ്ങൾ നിന്നെ കുറിച്ച് പറയുന്നുണ്ടായിരിക്കാം അത് അല്പം പോലും ദൈവത്തിന്റെ മുമ്പാകെ
ഓൾവേസ് എവാലുവേറ്റ് യുവർ സെൽഫ് ബൈ വെദർ യു ആർ ലിവിംഗ് അക്കോർഡിംഗ് ടു യുവർ കോൺഷ്യസ്
നിന്റെ മനസാക്ഷിയുടെ വെളിച്ചത്തിൽ നീ ജീവിക്കുന്നോ എന്ന് നിന്നെ തന്നെ വിധിച്ചുകൊണ്ടിരിക്കുന്നു
നോട്ട് യുവർ കോൺഷ്യസ് മൈ കോൺഷ്യസ്
നിങ്ങളുടെ മനസാക്ഷിയല്ല എന്റെ മനസാക്ഷിയുടെ വെളിച്ചം
യു മേ Do you know that all of us, our conscience is at different levels?
കാര്യമോ നമ്മുടെ പലരുടെയും മനസാക്ഷികൾ പല തലങ്ങളിലും പല നിലകളിലും ആണെന്നുള്ളത്
There are some things which your conscience may permit you to do which my conscience will not permit me to do.
നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ അനുവദിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കാറില്ല.
So I cannot live by your conscience.
അപ്പോൾ എനിക്ക് നിങ്ങളുടെ മനസാക്ഷിയുടെ ആ വെളിച്ചത്തിൽ ജീവിക്കാൻ സാധ്യമല്ല
If I live by your conscience I may be a backslider.
നിങ്ങളുടെ മനസാക്ഷിയനുസരിച്ച് ഞാൻ ജീവിക്കുന്നവരെങ്കിൽ ഞാൻ ഒരു പിന്മാറ്റക്കാരനായി തീരാം.
I have to live by my conscience. At the same time, I cannot live by the conscience of somebody who is much more spiritual than me because I don't have that life.
അതുപോലെ എന്നേക്കാൾ ഉയർന്ന ആത്മീയനിലവാരമുള്ള ഒരു വ്യക്തിയുടെ മനസാക്ഷിയിലും എനിക്ക് ജീവിക്കാനായിട്ട് കഴിയുകയില്ല
ബിക്കോസ് ഗോഡ് ഡസന്റ് എക്സ്പെക്ട് ദാറ്റ്
കാരണം അപ്രകാരമുള്ള ഉയർന്ന ജീവിതം ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല
ദാറ്റ്സ് എ വെരി സിമ്പിൾ തിങ്
അത് വളരെ ലളിതമായ ഒരു കാര്യമാണ്
ഇറ്റ്സ് ലൈക്ക് സേയിങ് ഇഫ് യു ആർ സ്റ്റഡിങ് ഇൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് യു ഗെറ്റ് എ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ പേപ്പർ ഇഫ് യു ആർ സ്റ്റഡിങ് ഇൻ ഫിഫ്ത് സ്റ്റാൻഡേർഡ് യു ഗെറ്റ് എ ഫിഫ്ത് സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ
ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒന്നാം ക്ലാസ്സിലെ പരീക്ഷാ ചോദ്യപേപ്പറും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അഞ്ചാം ക്ലാസ്സിലെ ചോദ്യപേപ്പറും
ലഭിക്കുന്നത്
നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ
യു കാൻ സ്റ്റഡി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സബ്ജക്ട്സ് ആൻഡ് ഗോ ഫോർ ദി എക്സാമിനേഷൻ
അതുപോലെ ഒന്നാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ അഭ്യസിച്ചതിന് ശേഷം പരീക്ഷയ്ക്ക് പോകാൻ നിങ്ങൾക്ക് സാധ്യവുമല്ല
ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ഡിസ്കറേജ്ഡ് ഇഫ് യു ഡോണ്ട് നോ 10 സ്റ്റാൻഡേർഡ് സ്റ്റഫ്
അതേസമയം തന്നെ പത്താം ക്ലാസ്സിലെ കാര്യങ്ങൾ അറിയത്തില്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ നിരാശരാകേണ്ട ആവശ്യവുമില്ല
ഓൾ ഓഫ് us are at different levels
നമ്മൾ പലരും പല തലങ്ങളിലാണ്
വി മസ്റ്റ് ഗോ ബൈ our own conscience
നമ്മുടെ മനസാക്ഷിക്കനുസരിച്ച് നമ്മൾ
നോട്ട് ബൈ our ministry
നമ്മുടെ ശുശ്രൂഷയുടെ പരിപാലനത്തിലല്ല
ടു evaluate our Christian life by how successful I've been in my ministry is to evaluate the same as evaluating my life by how much money I've made in the world
ഞാനെത്രത്തോളം പണം ലോകത്തിൽ ഉണ്ടാക്കിയിരുന്നുള്ളതിന്റെ ആ പിൻബലത്തിൽ എന്നെ അളക്കുന്നത് പോലെ തന്നെയാണ് എന്റെ ശുശ്രൂഷയുടെ വളർച്ചയുടെ പിൻബലത്തിൽ എന്റെ ആത്മീയ നിലവാരം ഞാൻ അളക്കുന്നത് അത് അത്ര വിഡ്ഢിത്തമാണ്
ministry is not the test of our life
ആ ശുശ്രൂഷ എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിന്റെ അളവുകോൽ
I'll give you one example
ഞാൻ ഉദാഹരണം പറയട്ടെ
God asked Moses to bring water out of the rock twice.
മോശയോട് ദൈവം പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിക്കാൻ രണ്ട് പ്രാവശ്യം ആവശ്യം.
First time in Exodus 17 he said hit the rock.
പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിൽ അവനോട് പറയുന്നുണ്ട് പാറമേൽ അടിക്കുക.
Second time in Numbers 20 he said don't hit the rock.
സംഖ്യാപുസ്തകം 20 അധ്യായത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു ഈ പാറയോട് തൽപ്പിക്കുക എന്നാണ്.
Because Christ, that's the picture of Christ being crucified and Christ has to be crucified only once.
അതെ, യേശു ക്രിസ്തു ക്രൂശിതനായതിന്റെ ഒരു ആ നിഴലായിട്ടാണ് അവിടെ കാണുന്നത്. യേശു ഒരിക്കൽ മാത്രം ക്രൂശിക്കപ്പെട്ടാൽ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ അടിക്കേണ്ട ആവശ്യമില്ല. കൽപ്പിക്കുക വാറയോട്.
Different does it make whether I speak or I hit, the main thing is the water must come out.
മോശത്തിന് ഇതാണ് അത് പറഞ്ഞാൽ എന്താ അടിച്ചാൽ എന്താ വെള്ളം വരുക എന്നുള്ളതാണല്ലോ കാര്യം.
And he was quite angry also at that time.
അവൻ ആ സമയത്ത് അല്പം കോപാകുലനുമായിരുന്നു.
When you're angry it's very dangerous to go into the ministry and do something.
കോപിഷനായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് പോവുക എന്നുള്ളത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്.
If you're agitated about something in your heart that day you should keep your mouth shut.
നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വസ്ഥതയില്ലാത്ത ഒരു കാര്യത്തിൽ സംഘർഷാവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ സഭയിൽ അന്ന് മിണ്ടാതിരിക്കുകയാണ് ഉത്തമം. ഭവനത്തിലും മിണ്ടാതിരിക്കുകയായിരിക്കും നല്ലത്. തന്റെ അവൻ പാറയടിച്ചു.
Did the water flow?
വെള്ളം പുറപ്പെടുവച്ചു.
Does water flow when a man disobeys God?
ദൈവത്തെ അനുസരിക്കാത്തപ്പോൾ ആ ജലം അവിടെ നിന്ന് പുറപ്പെട്ടുവോ? എന്തുകൊണ്ട് സംഭവിച്ചു?
What does it prove?
അതെന്താണ് വെളിവാക്കുന്നത്?
It does not prove that Moses was obedient. It proves that God loved those 2 million people who were thirsty.
മോശ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെന്നല്ല തെളിയിക്കുന്നത്, ആ ദാഹിച്ചു വലഞ്ഞിരുന്ന ജനത്തെ ഓർത്ത് ദൈവം അത് മനസ്സരിവുള്ളവനാണെന്നുള്ളതാണ് കാണിക്കുന്നത്.
But did God deal with Moses?
എന്നാൽ മോശയോട് ദൈവം ഇടപെട്ടുവോ?
Next verse.
അടുത്ത വാക്യത്തിൽ,
as soon as the 2 million people have drunk their water,
ആ 2 million ആൾക്കാർ അത് ജലം പാലം ചെയ്തതിനു ശേഷം,
now Moses, I have to deal with you, come here.
മോശെ നിന്നോട് എനിക്ക് ഇടപാട് തീർക്കാണ്ട് വരൂ.
You will not enter the land of Canaan.
കനാൻ ദേശം കാണാൻ പോകുന്നില്ല.
That broke his heart.
അവന്റെ ഹൃദയത്തിലെ ഒരു തകർച്ചയിലേക്ക്.
Lord, 40 years I was waiting for this moment and now you won't give me this, give me some other punishment.
കർത്താവേ, 40 വർഷക്കാലം ഞാൻ ഹൃദയപൂർവ്വം അന്വേഷിച്ചു കൊണ്ടിരുന്ന ഈ ഭാഗ്യ നിമിഷത്തിൽ നിന്ന് എടുത്തു മാറ്റുകയോ എനിക്ക് വേറെന്തെങ്കിലും ശിക്ഷ നൽകൂ?
No, not at all. To whom more is given, more is required.
അധികം നൽകപ്പെട്ടവനിൽ നിന്നും അധികം ദൈവാധി.
Do you know if you and I commit the same sin, God will punish me more than he punishes you?
നിങ്ങളും ഞാനും ഒരേ പാപം ചെയ്യുകയാണെങ്കിൽ ദൈവം എന്നെ കൂടുതൽ ശിക്ഷിക്കുമെന്ന് ഞാൻ.
Why?
എന്തെന്നാൽ?
Is it because God is unfair?
ദൈവം ആ പക്ഷപാതമുള്ളവനാണോ?
No. It's because to whom more is given, more is required.
കൂടുതൽ നൽകിയവനിൽ നിന്നും കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്നു.
The children of Israel disobeyed God 9 times, and the 10th time he said, you can't enter Canaan.
പ്രവേശിക്കില്ല
ദൈവം.
Because in God's eyes, Moses had
10 times more privileges than those people.
But
what I want to say is that even when people disobey God, the blessing flows. The people who are living in iniquity, when they do miracles in the name of Jesus, the miracles take place. And those people who got healing, they were blessed. But finally when these people stand before Jesus, the Lord will say, depart from me, you workers of iniquity. A lot of people don't believe this. I have a little project to write a book when I get time. I have many books which I want to write. I don't get time to write all of them. But one day, if I live long enough, I'll write a book.
And
there will not be one sentence of mine in that book. It'll all be verses from the Bible. The title of the book will be Verses in the Bible Which Christians Don't Believe.
ക്രിസ്ത്യാനികൾ വിശ്വസിക്കാത്ത തിരുവചനത്തിലെ വാക്യങ്ങൾ.
ഓൺലി ദി വേഴ്സസ്, ദാറ്റ്സ് ഓൾ.
ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള വാക്യങ്ങൾ മാത്രമാണ്.
നോ വേഴ്സസ് ലൈക്ക് എവരി ഐഡി വേർഡ് ദാറ്റ് യു വിൽ സ്പീക്ക് യു വിൽ ഗിവ് ആൻ അക്കൗണ്ട് ഇൻ ദി ഡേ ഓഫ് ജഡ്ജ്.
നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കിനും ന്യായാസനത്തിൽ നിങ്ങൾ ന്യായവിധിയിൽ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും.
ഹൗ മെനി ക്രിസ്ത്യൻസ് ബിലീവ്?
ക്രിസ്ത്യാനികൾ അത് വിശ്വസിക്കും.
ഇഫ് ദേ ബിലീവ്ഡ് ഇറ്റ്, ദേ ബി വെരി കെയർഫുൾ വിത്ത് ദി വേർഡ്സ് ദേ സ്പീക്ക് ആൻഡ് ദി വേർഡ്സ് ദേ റൈറ്റ്.
ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധാലുക്കളാണ്.
ഓർ ഇഫ് യു
If you cannot control your tongue, your Christianity is worth zero. James 1:26. Or that people who cast out demons in the name of Jesus, heal the sick in the name of Jesus, will go to hell.
Not
all of them, many of them.
Because
the apostles also cast out demons and
healed
the sick. So, anyway, that's besides the point. But my point is, don't evaluate that 2 million people were blessed through you as proof that God is happy with
you.
So, I want to share something today about what I would call the whole counsel of God. See in Acts chapter 20. Paul said, in verse 27, I did not shrink from declaring to you the whole purpose of God. The whole purpose of God. Think of it like a big circle with many segments. The whole thing means the whole thing is, say, colored red. Different segments. But when you listen to a lot of preaching today, of course there are some people preaching things which are outside the circle altogether, which is not even in the Bible, not even in the New Testament. Or some people are preaching things which are Old Testament promises. That's also not inside this New Testament circle. See, the Old Testament is not abolished. Scripture, that is part of our Bible, 3/4 of our Bible. But the Old Covenant which God established with Israel, that has been abolished. So, when you go to the Old Testament, you must see what all is there which was Old Covenant. That has been fulfilled in Christ. And we don't have to do it now. For example, cutting a lamb on the 14th day of the first month and eating the Passover. You don't have to do it today because it's fulfilled in Christ. Or Saturday, not doing any work. That is a Sabbath which is fulfilled in Christ. And it says in Colossians 2, all this was a shadow. See that verse in Colossians chapter 2. Colossians 2 verse 16 and 17. Let no one act as your judge in the regard to food or drink or festival or new moon or Sabbath day. All of this was only a shadow. The reality is in Christ. Did God command these festivals? Or says about food also here, that God commanded in Leviticus 11, you should not eat pork.
That's
not valid today. It was to teach people a lesson on being separated from what is dirty, that is today sinful. So God commanded it, but it was only for a season. Same way the lamb being killed, or the temple in Jerusalem that everybody must go there 3 times a year. Yeah, today it says Jerusalem is in heaven, our mother is there, not in earthly Jerusalem. So there are many things like that we don't have to worry about today. I mean, it's not that these were wrong, but they were only a shadow, it says. Or in terms of today's language, we would say a photograph.
ഓട്ടോ മാത്രമാണ്.
I think Paul was writing it today. He just said, that's a photograph. It's not the real thing. If I have a photograph of my wife, when do I look at it? When my wife is not with me. My wife is standing there and I'm looking at the photograph. Something will be... What's wrong with her? Something wrong. So when Christ has come and they are looking at the things that pictured Christ, I say, something wrong with you, fellas.
And
in the old covenant was a picture, a photo. Now we have the real person, Christ, it says in verse 17. That's why I don't keep the Saturday Sabbath. And Sunday is not a Sabbath for me either. In fact, Sunday or your Friday, I work more than another day. Then what is the Sabbath? Inwardly, come to me and I'll give you rest. No restlessness inside. No anxiety. That is the Sabbath. The other thing was only a picture of this. Same way tithing. You know the favorite verse of all pastors. You've all heard it. Malachi 3:10. Bring the tithe into the storehouse. And you are, verse 9, you are cursed with a curse because you are robbing me of the tithe. You know, there's a verse in Deuteronomy which is very beautifully paraphrased in the Living Bible. God teaches you to tithe. God commands you to tithe to teach you to put God first in all
things.
And by the way, the Old Testament, I hope you all know that they did not give money. The tithe was, you know, they worked in the fields and they collected 10% of their wheat and grain and everything else and gave. Why? Because out of the 12 tribes, one tribe was not supposed to have farms or work or get their food at all like that. So they had to be given this by the others so that they could have something to eat with their family.
But
in the New Testament, you know what God is asking for? Something more difficult than the tithe. That's not the offering He's asking
for.
That is a picture. What is the reality? Let me show it to you in Hebrews chapter 10. See, a lot of people live in the Old Testament. They only know the Old Testament. Even up to Malachi chapter 4, it is Old Testament. Don't forget that. New Testament, in case you didn't know, starts with Matthew chapter 1, not Malachi chapter 3. Please remember that. Tell that to any pastor who quotes Malachi. Is it scripture? It is scripture, but it is a picture. Is this the accurate photo of my wife? Yes, it is the accurate photo, but my wife is standing here. So we say Christ has come. It is true, but its a fulfillment is in Christ.
Okay.
What do we see fulfilled in Christ? Hebrews chapter 10. See how this begins. This verse. verse 5. First it says in verse 10 about the law. It was a shadow. Verse 1. The law was only a shadow. It was a photograph. It was a picture. There are many things commanded in the law. It was a photograph.
But
it could never make people perfect who draw near with that. But it was a reminder. Then it says, but, verse 5, when Jesus comes into the world, this is a new thing. The real person has come. Now the photograph is not needed. Is the person different from the photograph? No.
It's
the same person. I'm not hugging the photograph now. The person. So when Jesus comes into the world, what does he say? Sacrifice and offering you have not desired. Have you heard that verse that God does not require your offerings? I like to preach that in every Pentecostal church from the New Testament. God doesn't want your offering. What does he want? Something more difficult than your offering. A body you have prepared for me, and I have come, verse 7, as it is written in the Bible, to do your will, O God, in this body.
And
in case you didn't hear it properly the first time, God repeats it in verse
8.
Why does God repeat something in the very next verse? Because he knows that people won't listen properly the first time. Offering I don't want. But a body you have prepared for me, and I come to do your will, verse 9. He takes away the first covenant and establishes the second. It's so clear. What do we have? What did Jesus come with? He didn't say, "Lo, I come to pay my tithes. I come to offer a lamb. Lo, I come to give my body to do your will in this body." And now, what does it say to us? Since God has been so good to you, blessed you so much, what's the next sentence? Pastor will say, pay your tithe. But what does God say? Since God has been so good to you, he's blessed you so much. Romans 12 verse 1. By the mercies of God, what should you give to God? Your body. That's what Jesus gave. That's what you have to give. That is the sacrifice and offering that God wants today. That is a spiritual way to worship God. Now tell me, which of these two is easier? Supposing you are getting, I don't know what you fellows earn here, but supposing, let's say you earn even 20,000 rupees a month. In a month. 30 days, you get 20,000 rupees. So, tithe means 2,000 rupees you give to God. God says, give me 2,000 rupees. Keep 18,000 for yourself. Or, second alternative, give me your eyes. 31 days you must never look at anything which displeases me. No television, no picture, no photograph which dishonors God. 31 days give me your tongue. You must never speak a word with your tongue that hurts Jesus. 31 days give me your ears.
31 ദിവസം കാലം നിന്റെ ചെവി എനിക്കായിട്ട്
നൽകി. You shouldn't be listening to anything that dishonors God.
യേശുവിനെ നിന്ദിക്കുന്ന ഒരു കാര്യം പോലും ആ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രവിക്കാതിരിക്കുക.
Control the passions of your body for 31 days.
31 ദിവസം നിന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ നീ
നിയന്ത്രിക്കുക. You only do what is God's will in these 31 days. Lord, like we read in Hebrews 10, you've given me a body. I've come to do your will as it is written in the book.
ഞാൻ നീ എനിക്ക് ശരീരം നൽകിയിരിക്കുന്നു, അതിൽ നിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു.
Lord, here's your 2,000 rupees. Just leave me to run my body as I
like.
Please. This business of 31 days, I can't use my eyes or my tongue for anything. You see how people are being led back. I preached for more than 45 years. I've never preached on charity. But I preached what is more, 1,000 times more difficult than charity.
മടങ്ങ് പ്രയാസമുള്ള ദൈവത്തിന്റെ വചനം ഞാൻ
നിങ്ങളുടെ
കണ്ണ് നൽകുക,
നിങ്ങളുടെ
ചെവി നൽകുക,
നിങ്ങളുടെ
ശരീരം
നൽകുക,
നിങ്ങളുടെ ഇച്ഛകളെ നൽകുക,
നിങ്ങളുടെ
നാവ്,
നിങ്ങളുടെ
ചെവി,
നിങ്ങളുടെ
കൈകൾ.
See, people want to give something to God, but they don't want to give what God asks for.
ജനത്തിന് ദൈവത്തിനായിട്ട് നൽകാനായിട്ട് ആഗ്രഹമുണ്ടെന്നാൽ ദൈവം ആവശ്യപ്പെടുന്നത് നൽകാൻ അവർക്ക് താല്പര്യമില്ല.
ലോർഡ്, 3,500 ഇയേഴ്സ് അഗോ യു ആസ്ക്ഡ് ഫോർ 10%, ഹിയർ ഇറ്റ് ഈസ്.
3,500 വർഷങ്ങൾക്ക് മുമ്പ് ഈ 10% ആവശ്യപ്പെട്ട് ഇതാ ഈ 10%.
ബട്ട് 2,000 ഇയേഴ്സ് അഗോ ഹി കാൻസൽഡ് ദാറ്റ് ആൻഡ് സെഡ് ഗിവ് മീ യുവർ ബോഡി.
എന്നാൽ 2,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ അത് ക്യാൻസൽ ചെയ്തിട്ട് എന്റെ ശരീരം നൽകാൻ ആവശ്യപ്പെട്ടു. അത്
Many Christians live under the old covenant, and that's why they are defeated in their life. Health and wealth were the marks of God's blessing in Israel.
ആരോഗ്യവും പണവും സമ്പത്തും പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ അനുഗ്രഹത്തിന്റെ മുഖമുദ്രയായിട്ടാണ് നമ്മൾ കാണുന്നത്.
You read in Deuteronomy 28. If you obey God, what will you get? These are the blessings you will get, it says in Deuteronomy 28 and verse 2.
അവസാന പുസ്തകം 28:2 മുതൽ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെയും നിനക്ക്
സിദ്ധിക്കും. And it doesn't matter where you are.
എവിടെയായിരുന്നാലും.
Verse 3, whether you are in the city or in the country.
മൂന്നാമത്തെ വാക്യത്തിൽ നീ വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും.
Not only you, your children will be blessed.
നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും.
Your fields will be blessed.
നിന്റെ കൃഷിയും നിന്റെ കന്നുകാലികളും അനുഗ്രഹിക്കപ്പെടും.
Your animals, because those days business was animals.
അന്നത്തെ വ്യാപാരം എന്ന് പറയുന്നത് കൃഷിയും കന്നുകാലികളും.
That means it's saying your business will be blessed.
എന്നാൽ പുതിയ നിയമത്തിൽ ഇപ്പോഴാണെങ്കിലും വ്യാപാരങ്ങളും അനുഗ്രഹിക്കും.
Your basket and your kneading bowl means your business.
നിന്റെ വ്യാപാരങ്ങളൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടു.
When you travel, you go out, you come in, verse 6, you'll be blessed.
നീ ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നീ അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ
അനുഗ്രഹിക്കപ്പെടും. Enemies will be defeated. Verse 7.
ഏഴാമത്തെ വാക്യത്തിൽ നിന്നെ എതിർക്കുന്ന ശത്രുക്കൾ.
Those days the enemies were the Philistines and the Canaanites and all that. They'll all be defeated. Today our enemies are our anger, sexual lust,
കോപം, ആ ലൈംഗിക ആസക്തി,
and the devil, the demons,
ആ കുറ്റപിശാചി.
These are our enemies. I don't have any enemies among the Philistines or the Canaanites today.
ഇതാണിതോ ഫിലിസ്തീനോ ഒന്നും എന്റെ ശത്രുക്കളല്ല ഇന്ന്.
The Hindus and Muslims are not my enemies. They are my good friends.
ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്റെ ശത്രുക്കളല്ല, അവരെന്റെ നല്ല സുഹൃത്തുക്കളാണ്.
My enemies are the devil and the demons.
എന്റെ ശത്രുക്കൾ സാത്താനും അവന്റെ ചെറിയ.
My enemy is the anger and the lust in my body.
എന്റെ ശത്രു എന്നുള്ളത് എന്റെ കോപവും എന്റെ ചെടത്തിലുള്ള ആസക്തിയും.
Those are the enemies, I say, the Lord, you must defeat them.
ശത്രുക്കളെ തോൽപ്പിക്കണമേ എന്നാണ് എന്റെ ദൈവം.
And the Lord will command his blessing upon you.
ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മേൽ വരും.
What will happen?
അപ്പോൾ എന്ത് സംഭവിക്കും?
Verse 11.
11-ാമത്തെ വാക്യം.
Health and wealth.
പണവും ആരോഗ്യവും ഉള്ളവർ.
That's Old Testament.
പഴയ നിയമമാണ്.
But in the New Testament,
പുതിയ നിയമത്തിൽ,
the Lord says,
ദൈവം പറയുന്നു,
I will give you enough for your needs.
നിന്റെ ആവശ്യത്തിനുള്ളതാണ്.
If you seek my kingdom and my righteousness first. He doesn't say he'll make us rich. He says, you won't starve and you won't be living on the streets.
നിന്നെ ധനികനാക്കുമെന്ന് അവൻ പറയുന്നില്ല. എന്നാൽ നീ ശരിക്കൽ താമസിക്കേണ്ടവനോ നീ പട്ടിണി കിടക്കേണ്ട ആവശ്യം വരികയില്ല.
But I will bless you by making you like Jesus Christ my son.
എന്റെ കൂട്ടമായ യേശുക്രിസ്തുവിനെ ഞാൻ അനുഗ്രഹിച്ചതുപോലെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും.
That is the mark of God's blessing. If you want to know whether God has blessed you, This is how to find out.
ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഒരു മുഖമുദ്ര തെളിവാണ് ഈ വിധത്തിൽ ദൈവം തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടോ.
Can your wife testify that you have become more Christ-like every year? Can your husband testify, sister, that you are becoming more Christ-like and meek and quiet in your spirit?
ഭർത്താവിന്റെ ഭാര്യയെ കുറിച്ച് യേശുക്രിസ്തുവിനെ പോലെ അവൾ താഴ്മയും സൗമ്യതയും സാവധാനതയുള്ളവളായിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ രൂപാന്തരം പ്രാപിക്കും.
Not a question of how loudly you can shout hallelujah in the meeting.
മീറ്റിംഗിൽ എത്ര ഉച്ചത്തിൽ നീ ഹാലലുയാ പറയുന്നതിന്റെ തെളിവല്ല.
Can the people in your office testify that you have become more gracious and more Christ-like in your behavior?
And
those of you who do business, can your clients testify that you are the most honest and upright businessman they have ever come across?
Then
I don't care what your income or bank account is, I'd say you are blessed by God.
ബാങ്കിന്റെ ബാലൻസോ നിന്റെ വരുമാനമോ ഞാൻ നോക്കാതെ പറയും, സഹോദര നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്.
When a person says God has blessed my children,
ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു എന്ന് ഒരു വ്യക്തി പറയും,
What do you mean by that?
എന്താണ് അർത്ഥമാക്കുന്നത്?
They got good jobs or they have become more Christ-like?
നല്ല ജോലി ലഭിച്ചു എന്നുള്ളതാണോ അവർ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വളർന്നു എന്നുള്ളതാണ്?
I don't know. I know what I mean when I say God has blessed my children.
നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത്?
Nobody is perfect.
ആരും പൂർണ്ണരല്ല.
But are they becoming more Christ-like? Are they becoming more pure in their life? Not have they got good jobs, have they got married, children,
all that.
This is the foolishness of Christian preachers today. Have you seen the folly of this? That if money was the mark of God's blessing, then God didn't bless Paul the apostle, because he says sometimes I didn't have enough food, money to buy food. He says
that.
And sometimes he didn't have money to buy a blanket to cover himself in the cold. You read 2 Corinthians 11 and 2 Timothy 4, you know that. And Peter was not blessed. And Jesus was not blessed. If that is the mark of God's blessing, who are the people who are being blessed the most? The sheikhs in all these Middle East countries. That is what our dear Muslim friends say.
അങ്ങനെയാണ് നമ്മുടെ പ്രിയ മുസ്ലിം സഹോദരന്മാർ സുഹൃത്തുക്കൾ പറയുന്നത്.
അല്ലാഹ് ഈസ് ദ ട്രൂ ഗോഡ്.
അല്ലാഹാണ് സത്യദൈവം.
ഹീസ് മേഡ് ഓൾ ദ വേൾഡ് കം ടു അസ് ഫോർ ഓയിൽ.
ലോകം മുഴുവനും ഓയിലിനായിട്ട് ഞങ്ങളുടെ അടുക്കിലേക്ക് വരുവാനായിട്ട്
ഓൾ ദ പീപ്പിൾ ഫ്രം ഇന്ത്യ വാണ്ട് ടു കം ഹിയർ ടു ഏൺ മണി.
ഇന്ത്യയിലുള്ള എല്ലാവരും ഇവിടെ വന്ന് പണം സമ്പാദിക്കാനായിട്ട് ഇവിടെ കടന്നു വരുന്നു.
Don't you fellas know that Allah is the true God?
നിങ്ങൾക്കറിയില്ലേ യഥാർത്ഥ ദൈവം അല്ലാഹാണെന്നുള്ള കാര്യം?
Is this the gospel we are also preaching?
ഇതാണോ നമ്മൾ പ്രസ്താവിക്കുന്ന സുവിശേഷം?
Don't be foolish.
നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്.
Or we say God has blessed me with health. There's a book called the Guinness Book of World Records. I look it up sometimes to see who are the people who lived longest in the world. Are they Christians or who are they? Not one of them was a believer. Some fellow in Japan and some chap in Afghanistan and all the old Buddhists and Muslims, and these are the people who are old, who are living the longest.
And
they say God has blessed us. When you preach this gospel, be careful what you are promoting. Do you realize that all the foolishness of this type of gospel being preached? It was in the Old Testament. In the New Covenant, there is only one mark of God's blessing, that you are becoming more Christ-like.
പുതിയ ഉടമ്പടിയിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുള്ളതിന്റെ മുഖപത്രത്തിൽ
ക്രിസ്തുവിനെ പോലെ ആയിട്ടുണ്ട്.
You're getting light on the unchrist likeness in certain areas in your life year by year.
You've got more control over yourself.
More of an eager desire to obey God's word
and not do
your own will, but to do the will of God. You know, that is true Christianity. True Christianity is to stop doing my own will and to do God's will. Lord, I want to go where you want me to go. Can you say that? Can you young people say, I want to marry the one you want me to marry, not the one I want to marry?
That is
Christianity. Everything else is a false religion. No matter what you call it, you call yourself believer or whatever you like, it's not true Christianity. True Christianity is, I don't do my own will, I do God's will.
ശിഷ്യന്റെ ലക്ഷണം എന്തെന്നാൽ അവൻ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നു.
എത്ര
ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്.
What did Jesus say is the most important thing you got to do every day to follow him?
അവനെ പിന്തുടരാനായിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രാധാനമേറിയ കാര്യമായിട്ട് യേശുക്രിസ്തു എന്താണ് പറയുന്നത്?
Take up your cross every day.
ദൈവത്തോ ദൈനംദിന
deny yourself. In other words, there is no way of following Jesus if I do my own will.
ആദ്യത്തെ പടി എന്റെ ഹിതം രചിക്കുക എന്നുള്ളതാണ്.
Impossible to follow Jesus if you are doing your own will.
നിന്റെ ഹിതം മാത്രം ചെയ്യുന്നതാണെങ്കിൽ യേശുക്രിസ്തുവിനെ നിനക്ക് പിന്തുടരാൻ സാധ്യമല്ല.
You can be a Christian in 10,000 old covenant churches and do your own will.
നിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് 10,000 പഴയ ഉടമ്പടിയിലെ സഭകളിലായിരിക്കാനായിട്ട് നിനക്ക്
സാധ്യമല്ല. But you can't be in a new covenant church and do your own will.
നിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നിനക്ക് പുതിയ നിയമത്തിൽ പുതിയ ഉടമ്പടിയിലെ ഒരു സഭയിൽ ജീവിക്കാൻ സാധ്യമല്ല.
You can sit there. God won't recognize you. The only disciples of Jesus are those who are saying, Lord, I don't want my will in my life.
And
you may say, Brother Zach, it's easy for you to say, you're 68 years old.
That's
right. But I said it to God when I was 21. So I have the boldness to tell 21-year-olds today, you can say it today. I said to God when I was 21, Lord, if you want me to be single, I'll be single. If you want me to marry, I'll marry the one you choose.
If you want
me to stay in the Navy, I'll stay in the Navy. If you want me to quit the Navy, I'll quit the
Navy.
So I'm not preaching what I haven't
practiced.
This is the Christianity I understood 47 years ago.
That's
the only Christianity I believe. I didn't get my Christianity listening to some preacher. I read the Bible. But because Christianity has sunk to such a low level, and today's Christians watch television more than they read the Bible. We are living in a time of tremendous ignorance of the Bible. And so preachers can fool people, say what they like, and the poor people don't even know that's not in the Bible. Do you know that most charismatic preachers in America teach today that Jesus went to hell for 3 days after he was crucified and then came out from hell? How in the world do people believe that? Because they know that all these people sitting here, they watch television more than they read the Bible, they don't know. And they teach, I'm not joking, some of the most famous preachers whom you know about on Christian TV, they preach that Jesus went to hell and suffered for our sins for 3 days there, then came out.
നിങ്ങൾ കാണുന്ന പല പ്രസംഗരും ഞാൻ പറയട്ടെ, അവർ വിശ്വസിക്കുന്നത് പാപങ്ങൾക്കായി, നമ്മുടെ പാപങ്ങൾക്കായിട്ട് 3 ദിവസം നരകത്തിൽ പോയി
യാതനയാണ്.
യേശുക്രിസ്തുവിനെയാണ് അവർ പ്രസംഗിക്കുന്നത്. അതൊരു ഭോഷ്കാണ്, വ്യാജമാണ്.
Did Jesus suffer for our sins?
യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായിട്ട്
തീർച്ചയായും
എന്നാൽ അവർ കാൽവരി ക്രൂശിലാണ്
അത്
മൂന്ന്
മണിക്കൂറുകൾ
അത് ആ
അന്ധകാരത്തിൽ ആ
നരകയാതന അവൻ ക്രൂശിൽ അനുഭവിച്ചു അവൻ പ്രാർത്ഥിച്ചു പിതാവേ പിതാവേ നീ എന്നെ
കൈവിട്ടത്
ത്യജിക്കപ്പെടുന്ന കാരണമാണ് നരകത്തിന്റെ തുല്യമായ
അതെ
അവിടെ നിവൃത്തിയായി
പൂർത്തിയായി
എന്താണ് പ്രസംഗികൾ പ്രസംഗിക്കുന്നത്
No, it was not finished.
ഓ അവിടെ തീർന്നിട്ടില്ല
അതിനുശേഷം മൂന്ന് ദിവസം
ദൈവദൂഷണം
But do you know the thousands and thousands of people in America and India who just watch this and believe it? Even though Jesus said it is finished, they still think it is not finished. How is it we have a generation of people who swallow all this rubbish today?
വില കുറഞ്ഞത് മലിനമായത് വിഴുങ്ങുന്ന ഒരു തലമുറ എങ്ങനെ ഈ ലോകത്തിൽ
And in a simple thing like this, if they don't read it, where are they going to understand the new covenant? It's so important, brothers and sisters, that we understand what the new covenant is all about. The whole purpose of God. And if I were to, as I said, If it's like a circle with different segments in it, part of the New Covenant message. I would say only about 10% of that circle is covered by today's preaching. Christ died for our sins. The Bible says if you repent and believe, you'll be forgiven. But there also the repentance is removed. You only got to believe now. God joined repentance and faith together, but man has separated what God has joined together.
ദൈവം മാനസാന്തരവും വിശ്വാസവും ഒന്നിച്ച് ചേർത്ത് വെച്ചു മനുഷ്യൻ അതിനെ മാനസാന്തരത്തെ തള്ളിക്കളഞ്ഞിട്ട് വിശ്വാസത്തിൽ മാത്രം അതിനെ ഉറപ്പിച്ചിരിക്കുന്നു
If you don't believe that, just Listen to all the songs that are sung and you hardly ever you find a song on repentance. There's a lot of songs on faith. Listen to the messages. When was the last time you heard a message on repentance? You probably hear 100 messages on faith. But repentance without faith. It's a counterfeit faith. If you get a currency note, one side printed, the other side blank, what will you do with it?
You say it's
counterfeit. Why don't you say that about the gospel that you hear?
Faith
without repentance. There's so much of deception in Christendom today. Paul said in Acts 20, We just read that. Where, what did he testify all over the world to the whole world? Verse 21. Repentance toward God and faith in the Lord Jesus Christ. That's what he preached to. He says Jews and Greeks, everybody in the world. And not only that, he says, I have declared to you, verse 27, the whole purpose of God, the entire circle. Therefore, verse 26, your blood is not on my hands. When can I say as a preacher, your blood is not on my hands? You know what I was taught when I was a young Christian? Give a tract to somebody and you can say, your blood is not on my hands now. I used to sit in the buses and the trains those days and give out tracts. Their blood is not on my hands after that.
Wow.
ഇവന്റെ രക്തത്തിൽ എനിക്ക് യാതൊരു
And they quoted this verse.
അവരെന്നിട്ട് ഈ വാക്യം എടുത്തു
But they didn't quote the whole thing.
എന്നാൽ അവരെ മുഴുവൻ
He says, your blood is not on my hands because I declare to you the whole purpose of God.
മുഴുവൻ പ്രസ്താവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് അവന്റെ രക്തത്തിൽ നിന്നുള്ള ആ പങ്കില്ല എന്ന് പറയാൻ കഴിയുന്നത്
If as a shepherd of God's people I don't declare the whole purpose of God to people their blood is on my hands.
ആ ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും ആ ജനക്കൂട്ടത്തെ അറിയിക്കുന്നില്ലെങ്കിൽ അവരുടെ രക്തത്തിൽ ഞാൻ പങ്കാളിയാണ്
If I preach to you about how your sins can be forgiven and you can become a child of God
നിങ്ങളുടെ പാപക്ഷമ പ്രാപിച്ച് നിങ്ങൾക്ക് ദൈവത്തിന്റെ മകനായി തീരാനുള്ള കാര്യം
പൂർണ്ണമായി ഞാൻ not the whole purpose of God
ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും അല്ല
You read the New Testament that is about 10% of the verses in the New Testament
പുതിയ നിയമത്തിൽ മുഴുവൻ വായിച്ചാൽ പുതിയ നിയമത്തിന്റെ ഒരു 10% മാത്രമേ അതുള്ളൂ
90% of the verses in the epistles deal with other things
ആ 90% കാര്യങ്ങളും ആ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മറ്റു ഭാഗത്തെ
കൊണ്ടിട്ട് ഐ സേ ഓൺലി 10% ഓഫ് ദി സർക്കിൾ ഈസ് ബീയിംഗ് കവേർഡ്
അപ്പോൾ ആ വൃത്തത്തിന്റെ 10% മാത്രമേ നിവൃത്തിയാകുന്നുള്ളൂ
യു നോ ബൈബിൾ ടീച്ചേഴ്സ് ഹാവ് ഡിഫറന്റ് ഗിഫ്റ്റ്സ് You can be a teacher and yet God may give you a specific ministry as a teacher. I'm not an evangelist. I wanted to be but God never gave me that gift. What the gift God gave me was teaching scripture. That was not my first choice. When I was in the Navy I said, Lord, I'll serve you anywhere. Give me the gift. Without your gift, I won't go. You can't be a doctor and go in an operating theater without having gone through all the training how to do operation. Even if somebody is sick and needs an operation badly right now,
രോഗബാധിതനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഓപ്പറേഷൻ ആവശ്യമുണ്ട്
And somebody says, Brother Zach, why don't you go and operate on him?
എന്നോട് പറയാൻ അവൻ സാധിക്കും നിനക്ക് പോയിട്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്തുകൂടെ
പ്ലീസ് ഐ കിൽ ഹിം ഇഫ് ഐ ഡു ദി ഓപ്പറേഷൻ
ഞാൻ പറഞ്ഞു ദൈവത്തെ തന്നെ ഇവിടെ ഞാൻ അവനെ ഓപ്പറേറ്റ് ചെയ്താൽ അവൻ മരിച്ചു പോകും
പ്രോബബ്ലി ലിവ് ലോങ്ങർ ഇഫ് ഐ ഡോണ്ട് ടച്ച് ഹിം
ഞാൻ അവനെ തൊട്ടില്ലെങ്കിൽ അവൻ കുറച്ച് ദിവസം കൂടി ജീവിക്കും
ബിക്കോസ് ഐ ആം നോട്ട് ട്രെയിൻഡ് ഇൻ ദ ഡോക്ടർ And God never gave me the gift of evangelist, so I say, okay, I don't do it. I'm a witness. That all of us are
witnesses.
We have to witness to everybody we meet, wherever you get an opportunity.
But
evangelist is a special gift to bring people to Christ.
But
God did give me the gift of teaching.
ഉപദേഷ്ടാവിന്റെ വരം
നൽകുന്നത് Lord told me many years ago
വളരെ കാലങ്ങൾക്ക് മുമ്പ് ഇവരോട്
സംസാരിച്ചു You must specially emphasize all those things that other Bible teachers are not
teaching ഉപദേഷ്ടാക്കന്മാർ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ വേണം നീ പഠിപ്പിക്കാൻ എന്നോട് ദൈവം വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു
So I have concentrated on the other 90% of the circle which is not covered
ഞാൻ ചെയ്ത പരിപാടി ഈ മറ്റുള്ളവർ പറയാത്ത ഈ ബാക്കിയുള്ള 90% ഭാഗം
പഠിപ്പിക്കാനായിട്ട്
അതാണ് ബുദ്ധിപൂർവമായ കാര്യം
I mean if there are 10 people teaching maths in a school and nobody teaching physics I think what is needed in the school is a physics teacher right
സ്കൂളിൽ എല്ലാവരും 10 പേരും കണക്ക് പഠിപ്പിക്കുമ്പോൾ അവിടെ ഫിസിക്സ് പഠിപ്പിക്കാൻ ആരുമില്ലെങ്കിൽ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും
what sort of a school would that be if it keeps on hiring more and more maths teachers when nobody is there to teach chemistry or physics or history or any of these
ഗണിതശാസ്ത്രം പഠിപ്പിക്കാനായിട്ട് ധാരാളം അധ്യാപകരും ആ ഊർജ്ജതന്ത്രവും രസതന്ത്രവും പഠിപ്പിക്കാനായിട്ട് അവിടെ അധ്യാപകരില്ലാത്തൊരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക
And what do you think of a hospital which has got about 25 eye departments and no department on the ear or the heart or any such thing? Something wrong with that hospital.
ആശുപത്രി ഇങ്ങനെ എടുക്കുക അവിടെ നേത്രരോഗത്തിനുള്ള വിഭാഗങ്ങൾ 10-15 മറ്റു വിഭാഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തൊരു ആശുപത്രി നിങ്ങൾ ചിന്തിച്ചു
But no hospital is like that and no school is like that. Only stupid Christian churches are like
that.
They just keep on preaching certain things in the Bible.
ദൈവത്തിന്റെ ചില കാര്യങ്ങൾ മാത്രം ദുർമാനം
What about all the other things in the New Testament?
പുതിയ നിയമത്തിൽ ബാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ട്
I'll show you for example. Philippians 4:4. What does it say? Rejoice in the Lord always. And again I say to you, rejoice.
കർത്താവിൽ എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ. ഞാൻ വീണ്ടും പറയുന്നു, വീണ്ടും സന്തോഷിപ്പിൻ.
This is like I said earlier, in case you didn't hear it properly the first time, I'll repeat it. I say rejoice.
അത് നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും അത് ഒന്നുകൂടി പറയുന്നു, കർത്താവിൽ എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ.
A number of places like this in the Bible, just in case you didn't pay attention the first time, I'm telling you again, rejoice. Because do you know what is the most important word in that sentence? Always. What is your understanding of always? In any language, Malayalam or Tamil, what does always mean? I think it means 24 hours a day. That means I must always rejoice. I mean, any day you find me, I must be inwardly rejoicing. There's no such command in the Old Testament because it was not possible. That's why you find even a great prophet like Elijah depressed and say, oh Lord, I'm fed up with my life.
അതുകൊണ്ടാണ് വലിയ പ്രവാചകനായ ഏലിയ പോലും ദൈവമേ ഞാൻ നിരാശനായിട്ട് യോർദാനിലെ കടലിൽ കിടക്കുന്ന നിങ്ങൾ കാണുന്നത്.
And Moses lying down and saying, Lord, I'm fed up with leading these people, give them to somebody else.
മോശയും നിരാശനായിട്ട് കടന്നു വന്നു, ദൈവമേ ഞാൻ വയ്യ, ഇവരെയും കൊണ്ട് മുന്നോട്ട് പോകാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കൂ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നു.
They couldn't rejoice always. Because they didn't have the Holy Spirit inside.
കാരണം പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ഇല്ലായിരുന്നു.
They had the Holy Spirit upon them. But on the day of Pentecost, the Holy Spirit came within.
And
Jesus, like Jesus said to the woman of Samaria, I'll put a well inside that will keep on springing up. If you have a spring in your villa, you don't need to pump that. It's just flowing all the time. It's Jesus who does it. Do you know that in the new covenant the Lord can put a spring of joy inside you that will never stop?
ഒരിക്കലും നിന്നുപോകാത്ത വറ്റിപ്പോകാത്ത ഉറവയായ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന് യേശുക്രിസ്തു നൽകുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു.
If you don't have it, it's because you never heard about
it.
Or you never found anybody who had it.
അങ്ങനെ ഉള്ള സന്തോഷമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടില്ല.
You never heard preaching on it.
പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല.
Will you get wheat in your field if you don't sow wheat?
ആ വയല് ഗോതമ്പ് വിതയ്ക്കാതെ അവിടെ ഗോതമ്പ് വളരുമോ?
You'll only reap what you have sown.
നിങ്ങൾ വിതച്ചത് മാത്രമേ നിങ്ങൾ കൊയ്യുകയുള്ളൂ.
I'll tell you, the things you believe in are the things you have heard preachers put into your head. That's the sowing. They've sowed, 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 sowed.
വിതയ്ക്കുന്ന അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, അതാണ് നിങ്ങൾ കൊയ്യുന്നത്.
And if you have not had a preacher telling you, you can rejoice always, you can rejoice always, God's word says that, you will never rejoice always because the seed has not been sown.
നിങ്ങളെ എല്ലായ്പ്പോഴും സന്തോഷിപ്പാനായിട്ട് നിങ്ങൾ സാധിക്കും, എല്ലായ്പ്പോഴും സന്തോഷിപ്പാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വചനം നിങ്ങളുടെ തലയിലേക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ സത്യം.
Or take another verse. Two verses later, be anxious for nothing.
അതുപോലെ തന്നെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്.
Now we understood what always means.
ഇപ്പോൾ നമുക്കറിയാം എന്താണ് എപ്പോഴും.
Now what does nothing mean in any language?
ഏതു ഭാഷയിലും ഒന്നുമില്ല എന്ന് പറയുന്നത് എന്താണ്?
Nothing.
ഒന്നുമില്ല.
Be anxious for nothing.
ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്.
Does it mean the same in every language?
എല്ലാ ഭാഷയിലും അതുതന്നെയാണോ അർത്ഥമാക്കുന്നത്?
Is it possible that is the life God wants you to live but you never live it because that seed was not sown in your mind?
ദൈവം നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിലവാരം ഇങ്ങനെയാണ്, എന്നാൽ ഈ ഒരു വിത്ത് നിങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ടിട്ടില്ല.
You know, I never had that seed sown in my heart.
Till
I went to the Bible.
ഞാൻ തിരുവചനം പോയി നോക്കിയപ്പോൾ,
you know where I learned about speaking in tongues?
എവിടെയാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാൻ വായിച്ചത്?
When I was in awe of all places in the brethren assembly.
ഞാൻ ബ്രദറൻ കൂട്ടായ്മയിലായിരുന്ന കാലത്ത്
ഐ ഗ്രൂ അപ് ദേർ.
ഞാൻ അവിടെയാണ് ക്രിസ്ത്യാനിയായിട്ട് വളർന്നത്.
എവരിബഡി അറൌണ്ട് മീ ബിലീവ് ദാറ്റ് സ്പീക്കിംഗ് ഇൻ ടങ്സ് ഈസ് ഫ്രം ദി ഡെവിൾ.
ആയിരം ചുറ്റുമുണ്ടായ സഹോദരന്മാർ എല്ലാവരും വിശ്വസിച്ചിരുന്ന അന്യഭാഷാ ഭാഷണം സാത്താനെന്നുള്ളതാണെന്ന്.
That's what they thought.
അങ്ങനെയാണ് അവർ അവിടെ പഠിപ്പിക്കുന്നത്.
But they taught me one thing.
ഞാൻ അവരെ ഒരു കാര്യം എന്നെ പഠിപ്പിച്ചു.
Study the Bible.
ദൈവത്തിന്റെ വചനം
പഠിച്ചു. So I sat there.
ഞാൻ അവിടെ ഇരുന്നു.
I went to my room.
ഞാൻ എന്റെ
വീട്ടിലേക്ക് പോയി. And studied the Bible.
ദൈവത്തിന്റെ വചനം പഠിച്ചു.
And found that speaking in tongues is there today.
അവിടെ ഞാൻ കണ്ടു ഇന്നും അന്യഭാഷാ ഭാഷണമുണ്ട് എന്നുള്ള കാര്യം.
I didn't believe what other people.
അപ്പോൾ എന്റെ സഹവിശ്വാസികൾ പറഞ്ഞ കാര്യം ഞാൻ വിശ്വസിച്ചു.
There are many things like that.
പല കാര്യങ്ങളും അങ്ങനെയാണ്.
Speaking in tongues is not the biggest thing.
It's
like my little finger.
I
don't make it 12 feet long like the
Pentecostals.
I had a 12 foot long finger here. I heard all of you. So every time I
moved and
I'm not like the brethren who cut it off and say, let's finish it off.
We don't know.
I keep it the same 2 inches that God made. But it is a useful thing.
It may
not be the most useful part of my body.
There are
many things like this in Scripture. Jesus said, when the Holy Spirit has come upon you, you'll receive power. Today's preacher says, if you receive the baptism of the Holy Spirit, you'll get tongues. Which do you want to believe? Today's preachers or Jesus? I can give you numerous examples like
this.
Look at their testimony of the Apostle Paul. 2 Corinthians 2, 14. Thanks be to God who always leads us in triumph. Always. Is that possible? Always in victory? Is Paul telling a lie? Why is that not possible in your life? You ask Jesus, he'll say, because of your unbelief. The disciples ask, Lord, why couldn't we do this? Because of your unbelief. Lord, why couldn't we do that? Because of your unbelief. Do you know that you get from God only according to your faith? Not according to your desire. Not even according to God's desire. But according to your faith. This is the law of God. Matthew 9 and verse
29
is one of the laws of God in the new covenant. Be it done to you according to your faith. What is the question? These blind men came, two of them, it says, please open our eyes. Verse
27 and 28.
And whenever we ask Jesus for something, even forgiveness of sin, say, Lord, I want my sins forgiven. He'll always ask you one question before he answers any prayer of yours. Verse 28. Do you believe that I can do this for you? Look at all the multitudes around us whose sins are not forgiven. Let me ask you something. Did Jesus die for their sins or not? Yes or no? Why haven't they got it? Because Jesus asked them, do you believe I can do this for you? They say no. So he says, okay, be it done for you according to your faith. Even though Jesus died for their sins, they don't get it. Because it's done for them according to their faith. Why are your sins forgiven? Is it because you're a better man than those people? No. Why did you get your sins forgiven? Because you believe. Be it done for you according to your faith. How many believers do you think there are in the world's population of 6-7 billion people? I think probably less than 10%. 90% are going to hell. Why did this 10% get, even though Jesus died for the 100%? Yes, both eyes. He comes out to the room with both eyes open. And the first fellow whose one eye is open, he says,
How did you get both eyes open?
എങ്ങനെയാണ് സഹോദരൻ നിന്റെ രണ്ട് കണ്ണും തുറന്നു കിട്ടിയത്?
I believe Jesus opens only one eye.
ഞാൻ വിശ്വസിക്കുന്നു യേശുക്രിസ്തു ഒരു കണ്ണേ തുറപ്പാനായിട്ട് കഴിയത്തുള്ളൂ എന്ന്.
The fellow says, I believe for both eyes. I got both eyes.
ഞാൻ വിശ്വസിക്കുന്നു രണ്ട് കണ്ണും തുറപ്പാനായിട്ട് യേശുക്രിസ്തു കഴിയും.
So these two people start two denominations.
ഈ രണ്ട് വ്യക്തികൾ രണ്ട് സഭാവിഭാഗം.
One is a one-eyed denomination.
ഒന്ന് ഒരു കണ്ണ് തുറന്ന ഒരു സഭാവിഭാഗം.
Who preach that Jesus can open one eye.
അവൻ പ്രസംഗിക്കുന്ന യേശുവിനെ നിന്റെ ഒരു കണ്ണ് തുറപ്പാനായിട്ട് കഴിയും.
Is that a gospel?
അത് സുവിശേഷമല്ലേ?
Yes.
തീർച്ചയായിട്ടും.
To tell a blind man one eye will be opened is a fantastically good news.
രണ്ട് കണ്ണ് കുരുടനായിരിക്കുന്ന ഒരുത്തനോട് ഒരു കണ്ണ് തുറക്കാൻ കഴിയുമെന്ന് പറയുന്നത് സുവിശേഷം തന്നെയാണ്, നല്ലതാണ്.
Tell people who are going to hell that you don't have to go to hell, your sins can be forgiven, that's one eye. What a wonderful message it is. Who can say it's not the gospel?
നരകത്തിലേക്ക് പോകുന്നവരോട് പറയുകയാണ്, നിനക്ക് നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നിന്റെ ഒരു കണ്ണ് തുറക്കാനായിട്ട് കഴിയും, നിനക്ക് പാപക്ഷമ ലഭിക്കാനായിട്ട് കഴിയും.
But the full gospel is,
എന്നാൽ പൂർണ്ണ സുവിശേഷം എന്താണ്?
Jesus can also give you victory over
sin.
But then why some people's eyes are not open? They don't believe. The same Bible says Jesus will forgive your sins.
And
sin will not have dominion over you, it says. You believe for one but not for the other. According to your faith, be it unto you. I think all of you sitting here desire victory over sin. Everyone. But I don't believe all of you have faith for it. It's not according to your desire. Desire is important. If anyone thirsts, let him come to me. But then Jesus said, he who believes, rivers of living water will
flow.
Do you know that for 16 years after I was born again, I was defeated, defeated, defeated.
16 വർഷക്കാലം ഞാൻ പരാജിതനായി തുടർമാന പരാജയത്തിൽ
കടഞ്ഞവനാണ്.
ഞാൻ അന്ന് മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിൽ പോകും.
But I would spend eternity with regret in heaven that I did not live an overcoming life on earth.
ഞാൻ സ്വർഗത്തിൽ പോകുമായിരുന്നു, എന്നാൽ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിർവഹിച്ചു കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു വ്യസനത്തിൽ ഞാൻ.
But when I started reading the Bible, faith comes by hearing and hearing by the word of God.
വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു.
Then what happened?
അപ്പോഴത്
Then I got faith.
അപ്പോൾ എനിക്ക് വിശ്വാസം വന്നു.
There are many things like that. God opened my eyes.
അങ്ങനെയാണ് പല കാര്യങ്ങളെക്കുറിച്ച് ദൈവം
എന്നെ കണ്ടു. In the new covenant.
പുതിയ ഉടമ്പടി.
There was something I could have which all those people in the Old Testament could not have.
പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് സാധ്യമാകാതിരുന്ന പല കാര്യങ്ങളും പുതിയ ഉടമ്പടിയിലുള്ള എനിക്ക് സാധ്യമാണ്.
Why don't you drive bullock carts here on the roads like your grandfather did?
നിങ്ങളുടെ മുത്തച്ഛൻമാർ ഓടിച്ചിരുന്ന പോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ
ഓടിച്ചത്? Oh, your great grandfather.
നിങ്ങളുടെ മുതുമുത്തച്ഛൻ ഓടിച്ച പോലെ എന്തുകൊണ്ടാണ് കാളവൻ?
Why are you driving cars?
എന്തുകൊണ്ടാണ് നിങ്ങൾ കാർ ഓടിക്കുന്നത്?
You have some privileges today which your great grandfather didn't have. That's why.
മുതുമുത്തച്ഛന് ലഭ്യമാകായിരുന്ന ചില ആനുകൂല്യങ്ങൾ നിനക്ക് ലഭ്യമാകുന്നു.
What would you think of a man who can afford a car today driving a bullock cart on the roads here?
കാർ വാങ്ങിക്കാൻ സൗകര്യമുള്ളപ്പോഴും ഇവിടെ കാളവണ്ടി ഓടിക്കുന്നവരുടെ നിങ്ങൾ ചിന്തിക്കുക.
Even when you go to Kerala you'll have a car, not a bullock car.
കേരളത്തിൽ ചെന്നാലും നിങ്ങൾക്ക് ഒരു കാർ ഉണ്ടാകും, നിങ്ങൾക്ക് കാളവണ്ടിയല്ല.
Why should you live according to the standard of the old covenant?
എന്തിനാണ് നിങ്ങൾ ഇന്നും പഴയ നിയമത്തിന്റെ പഴയ ഉടമ്പടിയുടെ നിലവാരത്തിൽ ജീവിക്കുന്നത്?
When you can live in a much higher level.
അതിന് ഉന്നതമായ നിലവാരത്തിൽ ജീവിക്കാൻ സാധ്യമായിരിക്കുമ്പോൾ.
Why don't you have external toilets like with a pit in the ground like your great grandfather had in Kerala?
മുതുമുത്തച്ഛനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുറത്തുള്ള ആ കക്കൂസ്, കുഴിവിളിച്ചുള്ള ആ കക്കൂസിലാണോ നിങ്ങൾ ഇപ്പോഴും?
Why you have flush tanks and all today?
എന്തിനാണ് ഇപ്പോഴുള്ള ആ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ടോയ്ലറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്?
In all these things we are so careful. What about much more important things in our spiritual life? An overcoming life. Rejoicing always. Be anxious for nothing. These are stories or verses from the Bible. That's why I said I want to compile a list of verses Christians don't believe. Dear brothers, don't let the devil rob you of your inheritance. That's what I say. You would be careful if some lawyer cheated you of some earthly inheritance. This is more important. Heavenly Father, help us to possess our inheritance that Jesus purchased at such tremendous cost for us.
വലിയ വില കൊടുത്ത യേശു ക്രിസ്തു ഞങ്ങളുടെ ജന്മാവകാശം വിലക്ക് വാങ്ങിയത് നിലനിർത്തുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണം.
No demon in hell is going to rob us of that.
ഒരു നരകവും ഒരു സാത്താനും ഞങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നി അനുവദിക്കരുതേ.
Help everyone here.
Enter
into their inheritance.
ഞങ്ങളുടെ ജന്മാവകാശത്തിലേക്ക് പ്രവേശിപ്പാൻ
ജീസസ്.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ.